السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، واجعلنا هداة مهتدين. أما بعد، سهودنا كمان نمر منب إي مسجد يا رايسا പഠിച്ചുവന്നത് വന്നത് അലിമാമൻ നവവി റഹിമഹുള്ള അദ്ദേഹം ക്രോഡീകരിച്ച 42 ഹദീസുകളായിരുന്നു. അൽ അർബഊൻ എന്നുപേരുള്ള ഇമാം നവവിയുടെ പ്രസിദ്ധമായ റിസാല അൽ അർബഊൻ നവവിയ. അർബഊൻ എന്നാൽ 40 ആണ്, പക്ഷെ അതിലുള്ളത് 42 ഹദീസുകളാണ്. അത് റൗണ്ട് ചെയ്ത് പറയുന്നതാണ് അർബഊൻ എന്ന്. ഇമാം നവവി അതിൽ ഉദ്ധരിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിം, ആശയസമ്പുഷ്ടമായ വചനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 42 ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് അവിടുത്തേക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട് എന്നത്. അവിടുന്ന് തന്നെ പറയുകയുണ്ടായി, ഊറ്റിയിട്ടു ജവാമി അൽ കലിം, എനിക്ക് ജവാമി അൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു. ജവാമി അൽ കലിം എന്നാൽ കുറച്ച് പദങ്ങൾ, അക്ഷരങ്ങളും വാക്കുകളും വളരെ കുറച്ചായിരിക്കും, പക്ഷേ ധാരാളം ആശയങ്ങൾ അതിലുണ്ടാകും. ഒരുപാട് നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഏതാനും ചുരുങ്ങിയ വാക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ജവാമി അൽ കലിം അത് ഖുർആനാണ്, പരിശുദ്ധ ഖുർആൻ. അത് മുഴുവൻ അങ്ങേയറ്റം ആശയസമ്പുഷ്ടമാണ്. അതിലടങ്ങിയിട്ടുള്ള അത്ഭുതങ്ങൾ വർണ്ണനാതീതമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ മറ്റു ചില ഹദീസുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ വേറെ ഒരുപാട് ഹദീസുകളുടെ ആശയം അതിൽ ഒന്നിലടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള 42 ഹദീസുകളാണ് അൽ അർബഊനിൽ നമ്മൾ പഠിച്ചത്. അതിലൊന്നിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ കാണാം, ഒരുപാട് നിയമങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ദീനിന്റെ ഉസൂലുകളാണ്, ദീനിന്റെ അടിസ്ഥാനങ്ങളാണ്. അടിസ്ഥാനങ്ങൾ പഠിച്ചാലുള്ള ഉപകാരം എന്താ? ഒരു അസലിന്റെ കീഴിൽ ഒരുപാട് നിയമങ്ങളുണ്ടാകും. ഒരു അസൽ പഠിച്ചതുകൊണ്ട് ധാരാളം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ദീനിലെ നിർദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഒരു ഫറാണ് പഠിച്ചതെങ്കിൽ, അതിലൊരു ഭാഗമാണ് പഠിച്ചതെങ്കിൽ അതേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ളതാണ് ഈ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള 42 ഹദീസുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചത് നമുക്ക് ഉപകാരപ്പെടുത്തുകയും ഉപകാരപ്പെടുന്ന വിജ്ഞാനം അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് അല്ലാഹു നാഫിഅയ ഇൽമ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. ഈ 42 ഹദീസുകളോട് പിന്നീട് ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള 8 ഹദീസുകൾ കൂടി അതിന്റെ കൂടെ ചേർക്കുകയും, എന്നിട്ട് ഈ 50 ഹദീസുകളും വിശദീകരിച്ചുകൊണ്ട് മഹത്തായ ഒരു ഗ്രന്ഥം എഴുതുകയും ചെയ്തു. അതാണ് ജാമിഉൽ ഉലൂമി വൽ ഹികം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം എന്ന പേരിൽ ഇബ്നു റജബിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം. ചുരുക്കി പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇമാം നവവിയുടെ കിതാബിന്റെ തുടക്കം അതിനു മുൻപ് വേറൊരു മഹാനായ പണ്ഡിതൻ അബു അമർ ഇബ്നു സലാഹ് റഹിമഹുള്ള അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ള 26 ഹദീസുകളായിരുന്നു. ഇബ്നു സലാഹ് എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന് പ്രസിദ്ധമായ പല കിതാബുകളുമുണ്ട്. അൻവാഉൽ ഉലൂമിൽ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്നും അത് അറിയപ്പെടുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബു അമർ ഇബ്നു സലാഹ് എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. ഹിജറ 643 അബു അമർ ഇബ്നു സലാഹ് വഫാത്തായത്. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ 26 ഹദീസുകൾ, അത് പ്രത്യേകമായി ക്രോഡീകരിക്കുകയുണ്ടായി. ആ ഹദീസുകളുടെ കൂടെ ഇമാം അന്നവവി റഹിമഹുള്ള 16 ഹദീസുകൾ കൂടി കൂട്ടിയിട്ടാണ് അൽ അർബഊൻ എഴുതിയത്. ഇമാം അന്നവവി അദ്ദേഹം നിങ്ങൾ ആരും നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം പ്രസിദ്ധനാണ്. അർബഊനിന്റെ തുടക്കത്തിൽ ഇമാം നവവിയുടെ ചെറിയൊരു ചരിത്രം, ലഘുചരിത്രം നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫ് അന്നവവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹിജ്റ 676 ഇമാം നവവി വഫാത്തായ. അതിനുശേഷമാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള അദ്ദേഹം അതിനോട് 8 ഹദീസുകൾ കൂടി കൂട്ടിച്ചേർത്തത്. അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം ബഗ്ദാദിലാണ് ജനിച്ചത്. ഹിജറ 736 ജനിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. പിന്നീട് ബഗ്ദാദിൽ നിന്ന് അദ്ദേഹവും കുടുംബവും ദിമസ്കിലേക്ക് പോവുകയും, ദിമസ്ക് എന്നാൽ ഇന്നത്തെ ഡമസ്കസ്, അവിടേക്ക് ചെല്ലുകയും അവിടെയാണ് അദ്ദേഹം വളർന്നതും മരണപ്പെട്ടതുമെല്ലാം അവിടെയാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ശിഷ്യനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇബ്നു റജബ് അൽ ഹംബലി. ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു ഖയ്യിമിന്റെ ശിഷ്യനാണ് ഇബ്നു റജബ് അൽ ഹംബലി. ഇബ്നു ഖയ്യിമിനെ കൂടാതെ വേറെയും മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരായി ഉണ്ടായിരുന്നു. അതിൽ പ്രസിദ്ധനാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ള. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മറ്റൊരു ശിഷ്യനാണ് ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ള. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ആണ് സുബുക്കി, നമ്മുടെ നാട്ടിലെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും കൊണ്ടുവരാറുള്ള സുബുക്കിയുടെ വാദങ്ങൾക്ക്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയ്ക്ക് എതിരിൽ അദ്ദേഹം എഴുതിയ വാദങ്ങൾക്ക് മറുപടിയായി അസ്സാരിമുൽ മങ്കി ഫറദ്ദി അല സുബുക്കി എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ മഹാനാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെയും ശിഷ്യനാണ് ഇബ്നു റജബ് അൽ ഹംബലി. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കിതാബിനെ കൂടാതെ വേറെയും പ്രസിദ്ധമായ പല കിതാബുകളുമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ജാമിഉൽ ഉലൂമി വൽ ഹികം ഫി ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം എന്ന ഈ 50 ഹദീസുകളെ അത് ക്രോഡീകരിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്ത കിതാബിന് പുറമെ വേറെയും കിതാബുകൾ അദ്ദേഹത്തിനുണ്ട്. ഫത്ഹുൽ ബാരി, ഇബ്നു ഹജറുൽ അസ്ഖലാനിക്ക് ഒരു ഫത്ഹുൽ ബാരി ഉണ്ട്, അതാണ് ഏറ്റവും പ്രസിദ്ധമായ ഫത്ഹുൽ ബാരി. ബുഖാരിക്ക് അദ്ദേഹം എഴുതിയ വിശദീകരണം. എന്നാൽ ഇബ്നു ഹജറിന് മുൻപേ ഇബ്നു റജബ് അൽ ഹംബലി ഒരു ഫത്ഹുൽ ബാരി എഴുതിയിരുന്നു, സഹീഹ് ബുഖാരിക്ക് വിശദീകരണം തന്നെ. പക്ഷെ അത് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, അപ്പോൾ അങ്ങനെ ഒരു കിതാബുണ്ട്. അതുപോലെ ലതാഇഫുൽ മആരിഫ് എന്ന പേരിൽ ഒരു കിതാബുണ്ട്. ഈ കിതാബുകൾ പലരും കേട്ടിട്ടുണ്ടാവും. റമദാനിനോടനുബന്ധിച്ച് റമദാനിന്റെ പല ശ്രേഷ്ഠതകളും വിവരിക്കുന്ന മുൻഗാമികളുടെ പല അസറുകളും ഒക്കെ ക്രോഡീകരിച്ചതിനാൽ അതിൽ നിന്നുള്ള പല അസറുകളും റമദാനിന്റെ സമയത്ത് ആളുകൾക്ക് സന്ദേശങ്ങളായൊക്കെ വരാറുണ്ട്. ഈ കിതാബിൽ നിന്ന് അധികം അത് കാണാം. ലതാഇഫ് അൽ മആരിഫ് എന്ന പേരിൽ അതും ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 795. നേരത്തെ പറഞ്ഞതുപോലെ ഡമസ്കസിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ഈ അൽ അർബഊനിന്റെ കൂടെ കൂട്ടിച്ചേർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ 8 ഹദീസുകളാണ് നമ്മൾ ഇൻഷാഅല്ലാഹ് ഇന്ന് മുതൽ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വാക്ക് ഇതിന്റെ വിശദീകരണമായി പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും പഠിക്കാനും ജീവിതത്തിൽ പാലിക്കുവാനും അവൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇതിലെ ഹദീസ് അഥവാ 43 ഹദീസ് ഇതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. عن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم الحق الفرائض باهلها فما ابقت الفرائض فلاولى رجل ذكر. امام بخاري ومسلم ذكرിച്ചിട്ടുള്ള ഹദീസാണ് ഇത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? الحق الفرائض باهلها فما ابقت الفرائض فلأولى رجل ذكر. الحقوا നിങ്ങൾ ചേർക്കുക, നിങ്ങൾ കൊടുക്കുക. الفرائض ഫരീദത്തുകൾ. الفرائض എന്നാൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സ്വത്തിന്റെ ഓഹരി. ചിലർക്ക് പകുതി, ചിലർക്ക് മൂന്നിലൊന്ന്, ചിലർക്ക് മൂന്നിൽ രണ്ട്, ചിലർക്ക് ആറിലൊന്ന്, ചിലർക്ക് നാലിലൊന്ന്, ചിലർക്ക് എട്ടിലൊന്ന് എന്നിങ്ങനെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ട ഒരു മുസ്ലിമിന്റെ സ്വത്തോഹരി വെക്കുമ്പോൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് അള്ളാഹു നിശ്ചയിച്ച ഓഹരി അതിന്റെ ആളുകൾക്ക് കൊടുക്കുക. പകുതി ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞോ അവർക്ക് പകുതി കൊടുക്കുക, മൂന്നിലൊന്ന് ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞോ അത് മൂന്നിലൊന്ന് അവർക്ക് കൊടുക്കുക. അൽഹുൽ ഫറായിദ ബിഅഹ്ലിഹ ഫമാ ബഖത്തിൽ ഫറായിദ്. ഇനി ഈ ഫർദായത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണോ ബാക്കിയുള്ളത്? ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു, നിസ്ഫ് പകുതി ഓഹരി കിട്ടുന്ന ബന്ധു അയാളുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ ബാക്കിയുണ്ട്, അയാൾക്ക് ആ ഓഹരി കൊടുത്തു എന്ന് സങ്കല്പിക്കുക. പിന്നെ അള്ളാഹു പകുതി, മൂന്നിലൊന്ന്, മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ആരും ജീവിച്ചിരിപ്പില്ല. പിന്നെ ബാക്കി ആർക്കാണ് കൊടുക്കേണ്ടത്? ആ മരിച്ച മയ്യത്തിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള പുരുഷന് കൊടുക്കുക. റജുൽ എന്ന് പറഞ്ഞാൽ തന്നെ പുരുഷനായി, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കർ എന്ന് പറഞ്ഞ് അതൊന്നുകൂടി ഉറപ്പിക്കുന്നു, ആണിനാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിന് പിന്നെ വേറൊരു ഹിക്മത്തുണ്ട്, അത് മറന്നുപോകാം, അത് പിന്നെ പറയേണ്ടതാണ്, എന്നാലും ചിലപ്പോൾ മറന്നുപോകും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുകൊണ്ട് വേഗം പറയട്ടെ. കാരണം അത് ചെറിയൊരു കുഞ്ഞാണെങ്കിൽ കൂടി, ആൺകുട്ടിയാണോ, റജുൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ അത് ആരെ കുറിച്ചാണ് ഉപയോഗിക്കുക? മുതിർന്നവരെ കുറിച്ചാണ് ഉപയോഗിക്കുക. അപ്പോൾ മുതിർന്ന ആൾക്ക് മാത്രമല്ല, മറിച്ചത് ചെറിയ കുഞ്ഞാണെങ്കിൽ കൂടി അതിന് അതിന്റെ അവകാശമുണ്ട്, അത് അതിന്റെ സ്വത്തായി അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അത് സൂചിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ദക്കറെന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതുപോലെ ഈ ഹദീസ് ഇസ്ലാമിലെ മഹത്തരമായ ഒരു വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഏതാണ് വിജ്ഞാനം? അത് ഇസ്ലാമിലെ അനന്തര സ്വത്ത് വീതം വെക്കുന്നത് സംബന്ധിച്ച നിയമവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഇൽമുൽ ഫറായിദ്, ഇൽമുൽ മിറാസ്, അതുപോലെ അങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മഹത്തരമായ വിജ്ഞാനമാണ് ഇസ്ലാമിലെ അനന്തര സ്വത്ത് വീതം വെക്കുന്ന നിയമം. ഈ ഹദീസ് ആ വിഷയത്തിൽ ഉള്ളതാണെന്ന് മാത്രമല്ല, ആ വിഷയത്തിലെ ജാമിഅായ ഹദീസാണിത്. അതിലെ ഒരുപാട് നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് തലങ്ങൾ സ്പർശിക്കുന്ന ഹദീസാണിത്. കാരണം പരിശുദ്ധ ഖുർആനിലെ അനന്തര സ്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മൂന്ന് ആയത്തുകളും ഈ ഹദീസും കൂട്ടിവച്ചാൽ അനന്തര സ്വത്തിനുള്ള പ്രശ്നങ്ങൾക്കെല്ലാം, ഏകദേശം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. പരിശുദ്ധ ഖുർആനിൽ അനന്തര സ്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മൂന്നായത്തുകളിലാണ്, സൂറത്തുൻ നിസായിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തും അവസാനത്തെ ആയത്തും. ഏതൊക്കെയാണ്? സൂറത്തുൻ നിസായിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തും പിന്നെ അവസാനത്തെ 176-ാമത്തെ ആയത്തും. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കൊക്കെയാണ് വീതം വെക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബാക്കി വന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അതുപോലെ അനന്തര സ്വത്തിന്റെ പ്രശ്നം, ആ മസ്അല പൂർത്തിയായിരിക്കും. സഹോദരങ്ങളെ, ഈ വിഷയം, അനന്തര സ്വത്ത് വിഷയം, നമ്മൾ ഇതുപോലൊരു ഹദീസിന്റെ ഹദീസ് വിശദീകരിക്കുന്ന ഒരു മജ്ലിസിൽ നമുക്കൊരിക്കലും പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല, മറിച്ച് അതിന് പ്രത്യേകം ദർസുകൾ തന്നെ വേണ്ടിവരും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ നമ്മളിവിടെ വിശദീകരിക്കുകയാണ്. അള്ളാഹു നമുക്കിത് ഉപകാരമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. നോക്കൂ, ഈ നിയമം, ഇതിന് വലിയ പ്രത്യേകതകളുണ്ട്. ഇസ്ലാമിലെ ഇൽമുൽ ഫറായിദ്, ഇൽമുൽ മിറാസ്, ഇതിന് വലിയ പ്രത്യേകതകൾ ഉണ്ട്. കാരണം എല്ലാവരും മരിക്കും, ആരാണ് മരിക്കാത്തത്? പൊതുവെ ആളുകൾക്കെല്ലാം അവരെന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടാവും, എത്ര ദരിദ്രമാണെങ്കിലും പൊതുവെ എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് ബാക്കിയുണ്ടാകും. പൊതുവെയുള്ള ആളുകളുടെ സ്ഥിതി ഇങ്ങനെയാണ്. സ്വത്ത്, സമ്പത്ത്, പണം എന്ന കാര്യമാകട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങളുടെ ഖിയാം അതിലാണെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നിലനിൽപ്പ് അതിലാണ്. കാരണം അത് ചില പിഴച്ച പ്രത്യയ ശാസ്ത്രങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യന് സ്വകാര്യ സ്വത്ത് പാടില്ലെന്നല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതൊരിക്കലും സത്യത്തോട് യോജിക്കാത്ത, തികച്ചും തലതിരിഞ്ഞ, അർത്ഥമില്ലാത്ത ആശയമാണ്. ഇന്നും അത് പൊക്കി നടക്കുന്ന ആളുകളുണ്ട്. അത് പ്രയോഗിച്ചതിൽ തെറ്റിയതാണ്, അല്ലാതെ പറഞ്ഞതിൽ തെറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വിവരദോഷികളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ തീർത്തും ബാത്തിലാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വത്ത് അത് ഖിയാമാണ്, നിങ്ങളുടെ നിലനിൽപ്പ് അതിലാണെന്ന് പറയുകയും അത് നശിപ്പിക്കരുതെന്ന് പറയുകയും ഹലാല മാർഗത്തിലൂടെ അത് സമ്പാദിക്കണമെന്ന് പറയുകയും അതിൽ പിശുക്കോ ധൂർത്തോ പാടില്ല എന്ന് പഠിപ്പിക്കുകയും അത് അതിന്മേൽ കയ്യേറുകയോ അത് നശിപ്പിക്കാനോ ശ്രമിക്കുന്നത് കുറ്റകൃത്യമായി കാണുകയും അതിൻ്റെ ആളുകൾക്ക് ശിക്ഷ നൽകുകയും അതിൻ്റെ അനന്തര സ്വത്ത് കൃത്യമായി വീതിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുകയും അത് ദാനം ചെയ്യാൻ, നന്മക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമാണ് ഹത്ത് എന്ന് മനസ്സിലാക്കാൻ മറ്റെന്തു വേണം? ആരാണ് ഇതുപോലെ നിനക്ക് പറഞ്ഞു തരിക? അള്ളാഹു അല്ലാതെ. ഇന്ന അല്ലാഹ ന്യായമായ അഴുക്കുമ്പെ, എത്ര നല്ല ഉപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ അത് വിനിയോഗിക്കുന്നവൻ, അത് സമ്പാദിക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്തവൻ, അവനാണ് ആ സമ്പത്ത് ഉപകാരപ്പെടുക. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത നാളിൽ അള്ളാഹു എനിക്ക് എന്നെ അപമാനിക്കല്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആർക്കൊഴികെ? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിങ്കിൽ നാളെ പരലോകത്തെത്തിയവനൊഴികെ അവനവന്റെ സമ്പത്തും മക്കളും നാളെ പരലോകത്തും ഉപകാരപ്പെടും. നാളെ പരലോകത്തേക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അവനവന്റെ സമ്പത്ത് ക്രയവിക്രയം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ച മഹത്തായ ഒരു വിജ്ഞാനമാണിത്, അറിവിന്റെ പകുതിയാണിത് എന്നുവരെ പറയപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതം, ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് അവൻ ജീവിച്ചിരിക്കുന്ന സമയവും പിന്നൊന്ന് മരിച്ചതുമാണ്. പകുതി പകുതിയാക്കിയാൽ ഇത് രണ്ടെണ്ണമാണ് കിട്ടുക. അതിൽ മരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൽമാണിത്, ഇൽമുൽ മിറാസ്. ഇത് സഹോദരങ്ങളെ, ഒരു മുസ്ലിം സമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും ഇത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്, ആഴത്തിൽ പഠിച്ചിരിക്കൽ. ഫർദ് കിഫായയായ ഇൽമാണിത്. ഒരു മുസ്ലിം സമൂഹത്തിൽ, ഒരു നാട്ടിൽ കുറച്ചാളുകളെങ്കിലും ഇത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. കാരണം അവർ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും സംശയങ്ങളുണ്ടായാൽ ചോദിക്കുകയും അതനുസരിച്ച് ഈ സ്വത്ത് വീതം വെക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്നിരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ആൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയുണ്ടായി. നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലെ അമീറായി, മക്കയിലെ ഭരണാധികാരിയായി നിയമിച്ചിരിക്കുകയായിരുന്നു. നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് അങ്ങനെ ഈ നാഫിഉനെ ഉമർ റദാ ഉസ്മാൻ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അവിടെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു വന്നാണല്ലോ, ആരെയാണ് അവിടെ പകരമാക്കിയിട്ടുള്ളത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു. അപ്പോൾ നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് പറഞ്ഞു, ഞാൻ ഇബ്നു അബ്സയാണ് അവിടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്, ഇങ്ങോട്ട് ഞാൻ വിട്ടുവരുമ്പോൾ ഇബ്നു അബ്സയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമർ ചോദിക്കും, മാൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? അപ്പോൾ ഇദ്ദേഹം പറയും, മൗലൻ മിൻ മവാലീന, മൗലൻ മിൻ മവാലീന, നമ്മുടെ അടിമകളായിരുന്ന ആളുകളിലെ ഒരാളാണ് മൗല. അപ്പോൾ ഉമർ ചോദിക്കും, വല്ലൈസ അലൈഹി മൗല, ഒരു അടിമയായിരുന്ന ആളെയാണ് നിങ്ങൾ അവിടെ ഭരണമേൽപ്പിച്ചു പോന്നത്? കാരണം അടിമകൾ എന്നാൽ അവർക്ക് അവരുടെ യജമാനനുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിജ്ഞാനം കൂടുതൽ നേടുക, ഒരു ഭരണത്തിനുള്ള കഴിവുണ്ടാവുക എന്നതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിന് അപവാദമായി അടിമകളിൽ നിന്ന്, അടിമ സ്ത്രീകളുടെ മക്കളായി വന്നവരിൽ നിന്ന് വലിയ സ്ഥാനത്ത് ഇൽമിന്റെ ഉയർന്ന പദവിയിലൊക്കെ എത്തിയ ആളുകളുണ്ട്. ഒരുപാട് താബിഈങ്ങൾ, ഹസൻ ബസ്റി റഹിമഹുള്ള അവരിൽപ്പെട്ടവരാണ്, ഇങ്ങനെ പലരുമുണ്ട്. പക്ഷേ പൊതുവെ അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് ഉമർ ചോദിക്കുകയാണ്, വല്ലൈസ അലൈഹി മൗല. അപ്പോൾ നാസ് ഇബ്നു അബ്ദുൽ ഹാരിസ് അദ്ദേഹം പറഞ്ഞു, അതെ, കാരണം ഇന്നഹു ഖാരിഉ ലികിതാബില്ലാ, അദ്ദേഹം ഖുർആൻ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്. വഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, അദ്ദേഹം ഫറായിദ് പഠിച്ചിട്ടുള്ള ആളാണ്. ഫറായിദ് എന്നതിന് ഇവിടെ രണ്ടർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഫറായിദ് എന്നാൽ ഫർദായ കാര്യങ്ങൾ എന്നതിനർത്ഥമുണ്ട്, ദീനിൽ നിർബന്ധമായ കാര്യങ്ങൾ. മൊത്തത്തിൽ ദീനി വിജ്ഞാനം ഉള്ള ആളാണ് അദ്ദേഹം. രണ്ടാമതൊരർത്ഥം, ഇൽമുൽ ഫറായിദ്, അനന്തര സ്വത്ത് സംബന്ധിച്ച നിയമത്തിനും ഇൽമുൽ ഫറായിദ് അൽ ഫറായിദ് എന്ന് പറയും. അതിൽ വിജ്ഞാനമുള്ള ആളാണ് അദ്ദേഹം എന്നും ഇതിനർത്ഥമുണ്ട്. ഇത് നാഫിബ്നു അബ്ദുൽ ഹാരിസ് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഒരു മൗലയായിരുന്നിട്ടും അദ്ദേഹത്തെ ഇബ്നു അബ്സയെ അവിടെ മക്കയിൽ അമീറായി കാര്യങ്ങൾ ഏൽപ്പിച്ചു പോന്നു എന്നതിന് ന്യായമായി നാഫിബ്നു അബ്ദുൽ ഹാരിസ് ഉമറിനോട് ഉബുൽ ഖത്താബിനോട് പറയുകയാണിത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാൽ, ആണോ എങ്കിൽ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമർ ഹദീസ് ഉദ്ധരിക്കുകയാണ്, ഉമർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദാൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, തീർച്ചയായും അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഖുർആൻ കൊണ്ട് ചിലരെ ഉയർത്തുകയും ചിലർ താഴ്ത്തുകയും ചെയ്യും. അള്ളാഹു ഖുർആൻ കൊണ്ട് ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യും. ചിലപ്പോൾ ഒരു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനായിരിക്കും ആ നാട്ടിൽ അള്ളാഹുവിന്റെ ഖുർആൻ നന്നായി പഠിച്ചിട്ടുണ്ടാവും. ആ നാട്ടിലെ മസ്ജിദിൽ ഇത്ര വലിയ പണക്കാരുണ്ടെങ്കിലും ഇത്ര വലിയ പത്രാസുകാരുണ്ടെങ്കിലും അവരുടെ എല്ലാം മുന്നിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടേണ്ടത് ആരാ? ആ അദ്ദേഹമാണ് ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ്. ഇന്നല്ലാഹു യർഫഉ ബിഹാദാൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, അള്ളാഹു ഈ കിതാബ് കൊണ്ട് ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. നാഫിബ് അബ്ദുൽ ഹാരിസിന്റെ ആ പ്രവൃത്തി അംഗീകരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിൽ ഈ ഇബ്നു അബ്സയുടെ കാര്യത്തിൽ ആലിമുൻ ബിൽ ഫറായിദ് എന്ന് പറഞ്ഞതിൽ ഫറായിദിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അനന്തര സ്വത്ത് വീതം വെക്കുന്ന കാര്യം, അതാർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണം, അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നതാണ്. അതിന്റെ നിയമം അള്ളാഹു മനുഷ്യർക്ക് വിട്ടിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരെ മസ്ലഹത്തനുസരിച്ചാണ് തീരുമാനിച്ചോ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹു അത് ഏറ്റെടുക്കുകയും അവന്റെ കിതാബിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. നോക്കൂ സഹോദര, അള്ളാഹിന്റെ റഹ്മത്താണ്, ആകാശഭൂമികളുടെ റബ്ബായ, പടപ്പുകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന അങ്ങേയറ്റം പ്രതാപവാനായ റബ്ബ് നിനക്കുള്ള സ്വത്തോഹരി ഒരുച്ചിരിക്കുന്നു. ഒരാൾ മരണപ്പെട്ട അയാളുടെ ഉമ്മാക്ക് എത്രയുണ്ട്, ഉപ്പാക്ക് എത്രയുണ്ട്, ആൺമക്കൾക്ക് എത്ര, പെൺമക്കൾക്ക് എത്ര, സഹോദരങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കെത്ര, ഭാര്യക്കെത്ര, ഭർത്താവിനെത്ര. അള്ളാഹു റബ്ബുൽ ആലമീൻ നേരിട്ട് ഇക്കാര്യം നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. അതെ, നമുക്ക് എല്ലാം പാടില്ല, നമുക്ക് ഹലാലും ഹറാമുമുണ്ട്. ഇപ്പൊ ചില ആളുകൾ പരിഹസിക്കുകയാണ്, ഇവർക്കില്ല ഹലാലുള്ളത്, മറ്റുള്ളവർക്കില്ലല്ലോ. അതെ, ഞങ്ങൾ ഹലാലും ഹറാമും ഉള്ള ആളുകളാണ്. നമ്മൾ ഹലാലും ഹറാമും ഉള്ള ആളുകളാണ്. നമുക്ക് അനുവദിക്കപ്പെട്ടതുണ്ട്, പാടില്ലാത്തതുണ്ട്. എന്തുമാവാം, ഒന്നും കുഴപ്പമില്ല, എന്തും തിന്നാം, എന്തും കുടിക്കാം, എവിടെയും വേണ്ടതൊക്കെ തീർക്കാം എന്നത് ഞങ്ങൾക്ക് പാടില്ല. നമ്മൾ ഹലാലിന്റെയും ഹറാമിന്റെയും ആളുകളാണ്. ശരിയാണ്, നമ്മൾ ഹലാലിന്റെ, നമുക്ക് ഹലാലുണ്ട്, നമുക്ക് ഹറാമുണ്ട്. ആരാണ് നമുക്ക് ഹലാലാക്കി തന്നത്? അള്ളാഹുവാണ്, അവന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്. ആരാണ് നമുക്ക് ചിലത് ഹറാമാക്കി തന്നത്? അള്ളാഹുവാണ്. നമുക്ക് മേൽ ചിലത് ഹറാമാക്കിയത് അള്ളാഹുവാണ്. കാരണം അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹു അത് വെറുക്കുന്നു, അത് നമുക്ക് മോശമാണ്, മ്ലേച്ഛമാണ്. അങ്ങനെയുള്ളത് അള്ളാഹു ഹറാമാക്കി അവന്റെ റസൂലിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. الله برنيكم دعاء رسولنا نركشرنا يا نبي صلى الله عليه وسلم في المتن ورعنا ورعنا ആ നബിയെ കുറിച്ച് അവരുടെ കിതാബിൽ തൗറാത്തിലും ഇഞ്ചീലിലും മുമ്പേ രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കാണാം. ഹലാൽ ആ നബി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തയ്യബാത്തായ കാര്യങ്ങൾ, വിശിഷ്ടമായ നല്ല കാര്യങ്ങൾ അവർക്ക് ഹലാലാക്കി കൊടുക്കുകയും വയുഹറിമു അലൈഹിമുൽ ഖബായിസ് വൃത്തികെട്ടത്, നജസായത്, തിന്നാൻ കൊള്ളാത്തത് അവർക്ക് നബി ഹറാമാക്കുകയും വയദഉ അൻഹും ഇസ്റഹും അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും والأغلال التي كانت عليهم അവരുടെ മേലുള്ള ചങ്ങലക്കെട്ടുകൾ ഇറക്കി വെക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യവും മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളും ഒക്കെ മനുഷ്യന്റെ മേൽ കെട്ടിവെച്ച മാറാപ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹീനാൽ ഇറക്കി വെക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ സ്വത്ത് പാടില്ല, അത്ര വലിയ മാറാപ്പാണത്, ചങ്ങലക്കെട്ടാണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇറക്കി വെക്കുന്നു. ഫല്ലദീന ആമനു ബിഹ് ആര് ആ നബിയിൽ വിശ്വസിച്ചോ, വഅസ്സറൂഹു വനസറൂഹു ആ നബിയെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തോ, വത്തബഉ നൂറ അല്ലദീ ഉൻസില മഅ ആ നബിക്ക് നബിയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച നബിക്കൊപ്പം അള്ളാഹു ഇറക്കിയ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തോ, ഫഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയികൾ. ആ ഹുദയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ നിയമവും. അനന്തര സ്വത്തും ജാഹിലിയത്തിലെ ആളുകൾ, ഇസ്ലാമിന് മുൻപുള്ള ആളുകൾ സ്വത്ത് വീതം വെക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരോഹരിയും കൊടുക്കാറുണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് ഒന്നും കൊടുക്കുമായിരുന്നില്ല. അവർ പറയും വാളെടുക്കുകയും യുദ്ധം ചെയ്യുകയും അങ്ങനെ യുദ്ധാർജിത സ്വത്ത് കൊണ്ടുവരികയും ചെയ്തവർക്കേ അനന്തര സ്വത്തുള്ളൂ. പെണ്ണുങ്ങളതിന് പറ്റൂല, കുട്ടികളതിന് പറ്റൂല, അവരുടെ സ്വത്തില്ല. തികഞ്ഞ അനീതി. അള്ളാഹു റബ്ബുൽ ആലമീൻ അതുകൊണ്ടാണ് സൂറത്തു നിസായിൽ ഇൽമുൽ മീറാസിന്റെ ആയത്ത് വിവരിക്കുന്നതിന് മുൻപ് പറഞ്ഞു, للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. എവിടെ ആയിരുന്നു ലോകം എന്ന് സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിനെ വിമർശിക്കുന്ന പല സമൂഹങ്ങൾക്കും പല സമുദായങ്ങൾക്കും അവരിലെ പെണ്ണുങ്ങൾക്ക് സ്വത്തിൽ ഓഹരി ഉണ്ടെന്ന് പറഞ്ഞത് ദുനിയാവിലെ പല കോടതികളുമാണ്. അതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല. ദുനിയാവിൽ പല കേസും പോയപ്പോഴാണ് അവർക്ക് ഓഹരി ഉണ്ടെന്ന് നിയമം വന്നത്. അതുവരെ തോന്നി അവൻ തോന്നിയതുപോലെ എടുക്കും. നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വിവരിച്ചു തന്നിരിക്കുന്നു. അവർ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നില്ല, കുട്ടികൾക്ക് കൊടുത്തിരുന്നില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ വിവരിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു, ആണിന് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയതിൽ നിന്ന് ഓഹരിയുണ്ട്. പെണ്ണിന് സ്ത്രീകൾക്ക് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയതിൽ ഓഹരിയുണ്ട്. മിമ്മ കല്ലമിനു ഔക്കത്തു, കുറച്ചോ കൂടുതലോ ആകട്ടെ. കാരണം ഉണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിച്ചേക്കും കുറേ സ്വത്തുണ്ടെങ്കിൽ കുറച്ചു കൊടുത്തേക്കാം. അങ്ങനെയല്ല, മിമ്മ കല്ലമിനു ഔക്കത്തു, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ. അള്ള പറഞ്ഞാൽ വീതം വെക്കണം. നസീബം മഫ്റൂദ, ഫർദായ ഓഹരിയാണ്. നമ്മൾ ആരുടെയും ഓശാരമോ ഔദാര്യമോ അല്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം വരുന്ന ആയത്തുകളിൽ അത് സഹോദരങ്ങളെ വിവരിച്ചത് കാണാം. ഏതൊക്കെയാണ് ആയത്തുകൾ? സൂറത്തു നിസായിലെ 11-ാമത്തെ ആയത്ത്, 12-ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത്, 176-ാമത്തെ ആയത്ത്. ഇതിലേക്ക് ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് കൂടി കൂട്ടി വെച്ചാൽ, അൽഹഖുൽ ഫറായിദ ബിഅഹ്ലിഹ فما ابقت الفرائض فلاولى رجل ذكر ان حديثم ചേർത്തു വെച്ചാൽ അനന്തരാവകാശ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. സൂറത്തു നിസായിലെ 11-12 ആയത്തുകൾ വിവരിച്ചതിനു ശേഷം തൊട്ടടുത്തുള്ള ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നിയമങ്ങളുടെ അതിരുകളാണ്. വമൻ യുത്ഇല്ലാഹ വറസൂലഹ, ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചോ, യുദ്ഖിൽഹു, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികളൊഴുകുന്ന സുന്ദരമായ സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചവനെ അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും. വദാലിക്കൽ ഫൗസുൽ അലീം, അതാകുന്നു മഹത്തായ വിജയം. ഒമയ അസല്ലാഹ വറസൂല, ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചുവോ, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചുവോ, വയറ്റ ഹുദൂദ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അതിന്റെ അതിരുകൾ അതിർ ലംഘിച്ചുവോ, യുദ്ഖിൽഹു നാറ, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. ഖാലിദൻ ഫീഹ, അവനതിൽ ശാശ്വതനായിരിക്കും. വലഹു അദാബുൻ മുഹീൻ, അവന് അപമാനകരമായ ശിക്ഷ ഉണ്ടായിരിക്കും. നഊദു ബില്ലാഹി മിനന്നാർ. നോക്കൂ, അനന്തര സ്വത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ച ഉടനെ അള്ളാഹു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവകരമാണ് വിഷയം. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. അന്യായമായി വേറൊരുവന്റെ സ്വത്ത് നമ്മുടെ കയ്യിൽ വന്നേക്കാം, ഇതനുസരിച്ചില്ലെങ്കിൽ അവന്റെ തൃപ്തിയില്ലാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമൊന്നും വേണ്ട എന്ന നിലക്ക് വാക്കുകൊണ്ട് നാവുകൊണ്ട് മാത്രം അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണെങ്കിലോ. പലപ്പോഴും നാട്ടിലെ സ്വത്ത് വീതം വെക്കുമ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. കുറെ ആളുകളോട് അങ്ങനെ തീരുമാനിക്കും, ആ ഓകിത്ര ചുണിത്ര. ചില ആളുകൾ സാധുക്കളായിരിക്കും, അവർക്ക് യാതൊരു വാക്കുണ്ടാവുകയില്ല, വാക്ചാതുര്യം ഉണ്ടാവുകയില്ല, ഇവരെ പറഞ്ഞു ജയിക്കാൻ കഴിവുണ്ടാവുകയില്ല, ഇവരോട് കുഴപ്പത്തിന് വേണ്ടാന്ന് വിചാരിക്കും, എന്നിട്ട് പോട്ടേന്ന് വെക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ചിലപ്പോൾ അന്യായമായി കിട്ടുന്നത് ഭൂമിയായിരിക്കും. ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. എന്താണ് അന്യായമായ ഒരു തുണ്ട് ഭൂമി നമ്മൾ കയ്യിലെടുത്താൽ ഖിയാമത്ത് നാളിൽ ഏഴ് ഭൂമിയിൽ നിന്ന് കഴുത്തിൽ ചാർത്തിയിട്ടാണ് വരികയാണ്. ഈ ഭൂമി എങ്ങനെ താഴോട്ട് താഴോട്ട് താഴേക്കാണ് ഏഴ് ഭൂമികളുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഒരു ചാബിഈ വന്നുകൊണ്ട് ഞാനും ഇന്നൊരാളും തമ്മിൽ ഭൂമി വിഷയത്തിൽ തർക്കമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭൂമി വിട്ടേക്കും മോനെ, ഭൂമിയായിട്ടുള്ള തർക്കമാണോ, ഒഴിവാക്കി കൊടുത്തേക്കും. എന്താണ് കാരണം? അതായത് സംശയാസ്പദമായ രൂപത്തിലാണെങ്കിൽ, ഒരാളുടെ ഹക്ക് അയാൾക്ക് പൂർണ്ണമായി ഉറപ്പാണെങ്കിൽ ശരി, അയാൾക്കത് എടുക്കാം. പക്ഷെ ചിലതൊക്കെ ഈ ബാധിക്കുന്ന ആൾക്ക് തന്നെ ഉറപ്പുണ്ടാവില്ല, ഇത് എന്തെന്നാണോ, എനിക്ക് അവകാശപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത്. വിട്ടേക്കൂ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയുടെ മനാർ അത് മാറ്റിവെച്ചവനെ അള്ളാഹു ശപിക്കട്ടെ. എന്താണ് ഭൂമിയുടെ മനാർ എന്ന് പറഞ്ഞാൽ അടയാളത്തിനുള്ള കുറ്റികൾ, കല്ലുകൾ, സർവേ കല്ല് എന്നൊക്കെ പറയും പോലെ അതിരുകൾ വേർതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കല്ലുകൾ, അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, എന്തിനു വേണ്ടി, മറ്റവന്റെ സ്വത്തെടുക്കാൻ വേണ്ടി, മറ്റൊരു സ്ഥലം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് കൂട്ടി വേലി കെട്ടുക, അങ്ങോട്ട് കൂട്ടി ചുമര് കെട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവിനും പരലോകത്തിലും വിശ്വാസമുള്ള ഒരു മുഅ്മിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക? വല തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ പരസ്പരം സ്വത്ത് അന്യായമായി തിന്നരുത്. അന്യായമായി മറ്റുള്ളവരുടെ സ്വത്ത് സഹോദരങ്ങളെ തിന്നുക എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അത് സാധിക്കുക? അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിങ്കൽ ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരുവൻ തന്റെ കഴുത്തിൽ ഒട്ടകവുമായി വരും, ആടുമായി വരും, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണും. നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാര്യം, ഖിയാമത്ത് നാളിൽ തന്നെ അപമാനിക്കപ്പെടും. അവൻ പറയും, യാ മുഹമ്മദ് അഗിസ്നി, ഓ മുഹമ്മദ് എന്നെ സഹായിക്കൂ. സുല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കഴിയില്ല, ഞാൻ നിനക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപമാനിക്കപ്പെടും സഹോദരങ്ങളെ. ആരാണോ വഞ്ചിച്ചത് അവൻ താൻ വഞ്ചിച്ച മുതലുമായി ഖിയാമത്ത് നാളിൽ വരും. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ എത്ര വലിയ പത്രാസ് ഉണ്ടായിട്ടുണ്ട്, കാര്യം പരലോകത്ത് ഈ കണ്ട ആളുകളുടെ ഒക്കെ മുന്നിൽ അപമാനിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വേറെ. അതുകൊണ്ട് ആരുടെയെങ്കിലും പക്കൽ മറ്റാരുടെയെങ്കിലും വല്ലതുമുണ്ടോ അത് മരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊടുത്ത് പൊരുത്തം വാങ്ങി പാപമോചനം തേടണം. അവനോട് പാപമോചനം തേടിക്കണം, എനിക്കൊണ്ട് പൊറുക്കണം തേടണം എന്നുകൂടി പറയണം. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ വന്നാൽ പിന്നെ അവിടെ ദീനാറും ദിർഹമും പൈസ അങ്ങോട്ട് കൊടുത്തിട്ടൊന്നും തീർക്കാൻ കഴിയില്ല. ولكن الحسنات والسيئات നന്മകളും തിന്മകളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടി വരിക. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും അന്യായമായി ഒരു ഒരൊറ്റ മുതലും കഴിക്കാതെ സമ്പാദിക്കാതെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ അനന്തര സ്വത്ത് അത് അന്യായമായി നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്യായമായി മറ്റുള്ളവരുടെ ധനം തിന്നുക എന്നത് വരും. മാത്രമല്ല അള്ളാഹുവിന്റെ നിയമങ്ങളെ കൊച്ചാക്കുക, അള്ളാഹു ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ച നിയമത്തെ തള്ളിക്കളയുക എന്നത് അതിൽ വരും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ആരൊക്കെതിരായാലും ശരി, അതുപോലുള്ള സന്ദർഭങ്ങളിൽ അത് പറയേണ്ടടുത്ത് പറയാനും നല്ല രൂപത്തിൽ ഉപദേശിക്കാനും. സ്വത്തിന്റെ കാര്യമാണ് ആളുകൾക്ക് പറയുമ്പോൾ ദേഷ്യം പിടിക്കും, പൈസന്റെ കാര്യം വരുമ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ അന്യായമായി ഒന്നും വരാതിരിക്കാൻ, നമ്മുടെ കാര്യം എല്ലാ കാലത്തും അത് ശുദ്ധമായിരിക്കാൻ, നമ്മുടെ ഭാഗം ശുദ്ധമായിരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായി സൂറത്തു അന്നിസാഇലെ മുസഹഫ്, സൂറത്തു നിസാഇലെ 11-ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞു, അതാണ് ആയത്തുൽ മിറാസിൽ 1-ാമത്തേത്. അതിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ വിവരിച്ചിട്ടുള്ളത് ഉസൂലിനും ഫുറൂഇനുമുള്ള അനന്തര സ്വത്തിന്റെ ഓഹരികളാണ്. ഉസൂലും ഫുറൂഇനും, അസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിവേരിനാണ് അസൽ എന്ന് പറയുന്നത്. ഫറഅ് എന്ന് പറഞ്ഞ ശാഖകൾ. ഇവിടെ ഉദ്ദേശം അസൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ പാപ്പ ഉമ്മ ഇങ്ങനെയുള്ള ആളുകൾ. ഫറഅ് എന്ന് പറഞ്ഞാൽ മക്കൾ. ഈ രണ്ടു കൂട്ടർക്കുമുള്ള അനന്തര സ്വത്തിന്റെ നിയമങ്ങളാണ് അള്ളാഹു സൂറത്തു നിസായിൽ ആദ്യത്തെ അനന്തര സ്വത്തിന്റെ ആയത്തിൽ, അഥവാ 11-ാമത്തെ ആയത്തിൽ വിവരിച്ചിട്ടുള്ളത്. ആ ആയത്ത് അള്ളാഹു തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞിട്ടാണ്? യുസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, അള്ളാഹു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു ഈ ആയത്തിൽ തെളിവുണ്ട് നമ്മുടെ മക്കളോട് നമ്മക്കാൾ സ്നേഹം അള്ളാഹുവിനുണ്ട് എന്നത്. കാരണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നമുക്ക് വസീയത്ത് നൽകിയിരിക്കുന്നു, അവരുടെ കാര്യത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കണം. യുസീകും അല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത്. അവർക്കിടയിൽ നീതി പാലിക്കണം, അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ പാലിക്കണം. കേട്ടിട്ടില്ലേ, നഅ്മാൻ ഇബ്നു ബഷീറിന്റെ ഉപ്പ ബഷീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നത്, നഅ്മാൻ ഞാൻ പ്രത്യേകമായ ഒരു സമ്മാനം കൊടുക്കുകയാണ്, ശല്യവാചികളൊരു അടിമയെ കൊടുക്കുകയാണ് എന്ന് കാണാം, താങ്കൾ ഇതിന് സാക്ഷിയാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞില്ല. എങ്കിൽ സാക്ഷിയാകാൻ വേറെ ആളെ നോക്കിക്കോ. ഫഇന്നി ലാ അശ്ഹദു അലാ ജൗർ, ഞാനൊരു അനീതിക്ക് സാക്ഷ്യം വഹിക്കുകയില്ല. നിന്റെ എല്ലാ മക്കളും ഒരുപോലെ നിനക്ക് നന്മ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. ഒരു മോൻ തീരെ തിരിഞ്ഞു നോക്കാത്ത മോനാകുക, വേറൊരു മോൻ നന്നായി നോക്കുക എന്നത് ഒരു പിതാവും ആഗ്രഹിക്കുകയില്ല. മക്കളിൽ ചിലരെ നമ്മളോട് നല്ല സ്നേഹം ഉണ്ടായിക്കോട്ടെ, ചിലർ ശത്രു ആയിക്കോട്ടെ എന്നാരെങ്കിലും ആഗ്രഹിക്കോ? ഇല്ല. മക്കളെല്ലാവരും നിന്നോട് ഒരുപോലെ നന്മ ചെയ്യണം എന്നല്ല നീ ആഗ്രഹിക്കുന്നത്, എങ്കിൽ അവരോട് നീ നീതി പാലിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ ഒരാൾ ഇരിക്കുകയാണ്, അയാളുടെ ഒരു മകൻ വന്നു, ചെറിയ കുട്ടി വന്നു. അയാൾ എന്ത് ചെയ്തു? കുഞ്ഞിനെ ചുംബിച്ച് മടിയിലിരുത്തി. കുറച്ച് എന്ത് അയാളുടെ ഒരു മകൾ വന്നു, അയാൾ അതിനെ തന്റെ അടുത്തിരുത്തി. മകൻ വന്നപ്പോ ചുംബിച്ച് മടിയിലിരുത്തി, മകൾ വന്നപ്പോ അടുത്തിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമ അജൽത ബൈനഹുമാ, നീ നീതി പാലിച്ചിട്ടില്ല, നീ മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നന്മയാണ് ഈ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എവിടെ കാണും ഇതുപോലത്തെ നന്മ? എവിടെ ഉണ്ട് ഇതുപോലത്തെ നീതി? ഏത് പ്രത്യയശാസ്ത്രമാണ് ഈ നീതി പഠിപ്പിച്ചിട്ടുള്ളത്, ഈ നന്മ പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മ. അപ്പോൾ അള്ളാഹു ഇവരുടെ കാര്യത്തിൽ വസീയത്ത് നൽകി. ഞാൻ പറഞ്ഞു വന്നത് 11-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഉസൂലിന്റെയും ഫുറൂഇന്റെയും അനന്തര സ്വത്തിനെ സംബന്ധിച്ചാണ്. 12-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അനന്തര സ്വത്ത്. എങ്ങനെ? ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് എത്ര, ഒരു സ്ത്രീ മരിച്ചാൽ അയാൾ അവളുടെ ഭർത്താവിനെത്ര, മക്കളുണ്ടെങ്കിൽ എത്ര, മക്കളില്ലെങ്കിൽ എത്ര. ശേഷം സഹോദരങ്ങൾക്ക്. പക്ഷേ അത് ഉമ്മയൊത്ത സഹോദരങ്ങൾക്കുള്ള സ്വത്തിന്റെ ഓഹരിയാണ് പറഞ്ഞത് പന്ത്രണ്ടാമത്തെ ആയത്തിൽ. പന്ത്രണ്ടാമത്തെ ആയത്തിൽ ആർക്കൊക്കെയുള്ള ഓഹരിയാണ് പറഞ്ഞത്? ഭാര്യാഭർത്താക്കന്മാർക്ക്, അതുപോലെ ഉമ്മയൊത്ത സഹോദരങ്ങൾ. ഉമ്മയൊത്ത സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പ് വേറെയാണ്, പക്ഷെ രണ്ടു കൂട്ടരുടെയും ഉമ്മ ഒന്നാണ്. ആ സഹോദരങ്ങൾക്കുള്ള ഓഹരി. ഇതൊക്കെ സഹോദരങ്ങൾ എപ്പോഴും ഇവർക്ക് കിട്ടുന്നല്ല കേട്ടോ, ഇവർക്ക് കിട്ടുന്ന അവസരങ്ങളുണ്ട്, കിട്ടാത്ത അവസരങ്ങൾ. പിന്നെ ഉള്ളത് 176-ാമത്തെ ആയത്താണ്, 3-ാമത്തെ മിറാസിന്റെ ആയത്ത്. അതിൽ അള്ളാഹു വിവരിച്ചിട്ടുള്ളത് സഹോദരങ്ങൾക്കുള്ള ഓഹരിയാണ്. ഏത് സഹോദരങ്ങൾ? ഷഖീഖുകളായ സഹോദരങ്ങൾ. ഷഖീഖുകളായ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മയുപ്പയൊത്ത സഹോദരങ്ങൾ, അതുപോലെ ഉപ്പയൊത്ത സഹോദരങ്ങൾ. ഉമ്മ വേറെ പക്ഷെ ഉപ്പ ഒന്നാണ്. അങ്ങനെയുള്ള സഹോദരങ്ങൾക്കുള്ള സ്വത്തിന്റെ ഓഹരിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം അള്ളാഹു ഫർദുകൾ പറഞ്ഞിട്ടുണ്ട്, നിശ്ചിത ഓഹരികൾ. അത് പറയാത്ത അനന്തര സ്വത്തിന്റെ രൂപങ്ങളുമുണ്ട്. നിശ്ചിത ഓഹരി അള്ളാഹു പറഞ്ഞത് 6 ഓഹരികളാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ ചില മുഖവുരകളും ആമുഖങ്ങളും ഈ നിയമത്തെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതുപോലത്തെ മജ്ലിസിൽ പറയാൻ കഴിയുകയുള്ളൂ. കൂടുതൽ നമ്മൾ കുറച്ചുകൂടി വിശദമായി സൂറത്തുൻ നിസായിൽ ഈ ആയത്ത് വിശദീകരിക്കുന്ന തഫ്സീറിന്റെ ദർസിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ കിട്ടും. കൂടുതൽ വിശദമായി പഠിക്കാൻ അത് ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക. വഫഖനല്ലാഹു ഇയ്യാക്കും. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് 6 ഓഹരികളാണ്, ഫർദായ ഓഹരികൾ അഥവാ നിശ്ചിത ഓഹരികൾ. 3-ൽ 2 എന്ന് പറഞ്ഞാൽ ആകെ സ്വത്ത് 3 ഭാഗമാക്കി തിരിച്ചാൽ അതിൽ 2ഉം അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് പെൺമക്കളാണുള്ളത്, ആൺമക്കളില്ല, 2ഓ അതിൽ കൂടുതലോ പെൺമക്കൾ, അപ്പോൾ അവരുടെ സ്വത്തിന്റെ ഓഹരി എന്താ? ആകെ സ്വത്തിന്റെ 3-ൽ 2, 3-ൽ 2 അവർക്കാണ്. പിന്നെ ബാക്കിയാണ് ബാക്കിയുള്ളവർക്ക് ലഭിക്കുക. അതുപോലെ പകുതി പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് പകുതി വരാം, സ്വത്തിന്റെ പകുതി വരുന്നുണ്ട്. ചിലർക്ക് 3-ൽ 1, ചിലർക്ക് 4-ൽ 1, ചിലർക്ക് 6-ൽ 1, ചിലർക്ക് 8-ൽ 1. ഈ 6 ഓഹരികൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. 3-ൽ 2 പകുതി. 3-ൽ 2 ഞാൻ ആദ്യം പറഞ്ഞ എന്തുകൊണ്ടാ? ഇതാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കൂടുതൽ 3-ൽ 2 പകുതിയേക്കാൾ കൂടുതലാണല്ലോ. 3-ൽ 2, 3-ൽ 2 പകുതി, 3-ൽ 1, 4-ൽ 1, 6-ൽ 1, 8-ൽ 1. ഇതാണ് ഫർദായ ഓഹരി. ഇതല്ലാത്ത വേറൊരു ഫർദ് ആയ ഓഹരി ഇല്ല, ഫർദായ ഓഹരി ഇല്ല. അത് സഹോദരങ്ങളെ ഒരു നിയമമാണ്. അതായത് ഈ 3 ആയത്തുകളിൽ അള്ളാഹു വിവരിച്ചിട്ടുള്ള ഫർദായ ഓഹരികൾ ഈ 6 എണ്ണം മാത്രമാണ്, ഈ 6 എണ്ണം മാത്രമാണ്. സ്വത്ത്, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത്, ആ സ്വത്തുമായി ബന്ധപ്പെട്ട പല ബാധ്യതകളുണ്ട്, പല ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ സഹോദരങ്ങളെ നമുക്ക് എണ്ണി പറഞ്ഞാൽ, 1, മയ്യിത്തുമായി ബന്ധപ്പെട്ട ചെലവുകൾ, മയ്യിത്ത് കുളിപ്പിക്കുക, മയ്യിത്ത് കഫൻ ചെയ്യുക, മയ്യിത്ത് ഖബറടക്കുക, ഇതിനൊക്കെ ചെലവുണ്ടല്ലോ. കുളിപ്പിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ കഫൻ ചെയ്യാൻ ആ തുണിന്റെ പൈസ, കബറ് കുഴിക്കുന്ന ആളുടെ പൈസ, ഇതുപോലത്തെ പണം, ഇത് ആളുടെ സ്വത്തിൽ നിന്ന് ആദ്യം എടുക്കണം. എന്തിനു മുൻപ്? അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ്. ചില ആളുകളുടെ കയ്യിൽ അത്ര പൈസ ഉണ്ടാവുള്ളൂ, ഇതിന് മാത്രമേ ഒരാളുടെ കയ്യിൽ പൈസ ഉള്ളൂവെങ്കിൽ അനന്തരാവകാശികൾക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? ആകെ ഒരു 2000 രൂപ ഒരാൾ വിട്ടു എന്നിട്ടാണ് മരിച്ചത്, അതയാളുടെ കയ്യിലുള്ളൂ. ഈ ചെലവൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലെങ്കിൽ അനന്തരാവകാശികൾക്കൊന്നുമില്ല. രണ്ടാമത്തത് കടമാണ്, മയ്യത്തിനുള്ള ഈ ചെലവുകൾ കഴിച്ച് പിന്നെ അനന്തര സ്വത്തിൽ നിന്ന് അടുത്തത് കൊടുക്കേണ്ടത് എന്തിനാണ്? ഇയാളുടെ കടങ്ങൾ വീട്ടാനാണ്. കടമെന്നാൽ അള്ളാഹുവിനോടുള്ള കടവും അതിൽ ഉൾപ്പെടും. അതേതാ? സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കണം. ഒരാളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില ബാധ്യതകളുണ്ട്. ഇതിൽ ആദ്യം ഏതാണോ പറഞ്ഞത് അത് കൊടുത്തിട്ട് മാത്രം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ പിന്നത്തെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരാൾ അയാളുടെ അനന്തര സ്വത്ത് ആകെ അയാൾ മയ്യത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനും കബറെടുക്കാനും ഉള്ള ചെലവിന് മാത്രമേ തികയുന്നുള്ളൂ എങ്കിൽ പിന്നെ വരുന്ന ഹക്കുകൾക്ക് അയാളുടെ സ്വത്ത് കഴിയില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് കടമുണ്ട്, അയാൾ വസീയത്ത് നൽകിയിട്ടുണ്ട്, അനന്തരാവകാശികളുണ്ട്, പക്ഷേ മയ്യത്തിന്റെ ഈ ചെലവുകൾ കടിച്ചപ്പോൾ സ്വത്തില്ലെങ്കിൽ കടമുള്ള ആളുകൾക്ക് ഇല്ല, ഒന്നും കിട്ടുകയില്ല. പിന്നെ അവർക്ക് അവരുടെ അനന്തരാവകാശികൾ കൊടുക്കേണ്ടതുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അനന്തര സ്വത്തിൽ നിന്ന് എനിക്ക് എന്റെ കടം കഴിച്ചിട്ട് അയാളെ കഫം തുണി മടിച്ചാൽ മതി എന്ന് പറയാൻ പറ്റൂല. പിന്നെ അതിനാണ് ആദ്യം ചെലവഴിക്കേണ്ടത്. ആദ്യത്തേത് മയ്യത്തിന് കബറടക്കം വരെയുള്ള ചെലവുകൾ, അതിനാണ് സ്വത്ത് ആദ്യം ഉപയോഗിക്കുന്നത്. അത് കഴിച്ചിട്ടേ ബാക്കിയുള്ളതിന് പറ്റുള്ളൂ. രണ്ടാമത്തേത് കടം, അത് തന്നെ ചിലപ്പോൾ പണയം വെച്ചിട്ടുള്ള കടമായിരിക്കാം, പണയം വെക്കാതെയുള്ള കടം, അതുപോലെ അള്ളാഹുവിനോടുള്ള കടം, അഥവാ സക്കാത്ത് ഇയാൾക്ക് ഇയാൾ മുമ്പ് ബാധ്യത ഉണ്ടായത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കണം. മൂന്നാമത്തേത് വസീയത്താണ്. എന്താണ് വസീയത്ത്? ഒരാൾ പറയുകയാണ്, എന്റെ മരണശേഷം എന്റെ സ്വത്തിൽ നിന്ന് ഇത്ര ഭാഗം ഇന്ന ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന് യതീംഖാനക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന് മസ്ജിദിന് കൊടുക്കണം. ഇങ്ങനെ പറയുന്നതിനാണ് വസീയത്ത് എന്ന് പറയുക. ഇത് അയാളുടെ കബറടക്കം പോലെയുള്ള അതുവരെയുള്ള ചെലവുകൾ, കടം, അതിനുശേഷം പണം ബാക്കിയുണ്ടെങ്കിൽ എന്തിനു പറ്റുള്ളൂ? വസീയത്തിന് പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരാളുടെ കയ്യിൽ 10,000 രൂപ അയാൾ ബാക്കി വെച്ചിട്ടാണ് മരിച്ചത്. കബറടക്കം കബറടക്കം വരെയുള്ള ചെലവുകൾക്ക് പണം ചെലവായി. കടം തരാനുള്ള ആളുകൾ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു വന്നു. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ ഇയാളുടെ 10,000 തീർന്നു. അപ്പോൾ വേറൊരാൾ വന്ന് പറയുകയാണ്, എനിക്ക് ഇയാൾ 1,000 രൂപ വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയും, നിങ്ങൾക്ക് തരാനില്ല, തീർച്ചയായും അയാൾക്ക് അത് കൊടുക്കാൻ സ്വത്തിൽ ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ, ഇത് കഴിച്ചിട്ട് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനുശേഷമാണ് അനന്തരാവകാശികൾ വരിക. മയ്യത്തിന്റെ കബറടക്കം പോലുള്ള ചെലവുകൾ, കടം, മൂന്നാമത്തെ എന്താ, വസീയത്ത്, ഇതും കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമേ അനന്തരാവകാശ വീതിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് മൂന്നും കഴിഞ്ഞ് പൈസ ഒന്നും ബാക്കിയില്ലെങ്കിൽ അനന്തരാവകാശികൾ ഒന്നും കിട്ടാതെ പോകും. സഹോദരങ്ങൾ, ഇവിടെ വസീയത്ത് ആണ് ഖുർആനിൽ ആദ്യം പറഞ്ഞത്. ഖുർആനിൽ ഈ മൂന്ന് ആയത്തുകളിൽ, അതിൽ നമുക്ക് കാണാം, ആദ്യത്തെ രണ്ടായത്തുകളിൽ കാണാം, മിമ്പാദി വസീയത്തിൻ യൂസീ ബിഹ ഔദൈൻ, മിമ്പാദി വസീയത്തിൻ യൂസീന ബിഹ ഔദൈൻ, മിമ്പാദി വസീയത്തിൻ തൂസൂന ബിഹ ഔദൈൻ, മിമ്പാദി വസീയത്തിൻ യൂസാ ബിഹ ഔദൈൻ, ഇങ്ങനൊക്കെ കാണാം. അത് ചെയ്യുന്നവർക്കനുസരിച്ചാണ് യുസി യുസാ തൂസൂന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന വസീയത്ത്, അവൾ ചെയ്യുന്ന വസീയത്ത്, ആ സ്ത്രീകൾ ചെയ്യുന്ന വസീയത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അതിലൊക്കെ അള്ളാഹു പറഞ്ഞത് മിമ്പാദി വസീയത്തിൻ യുസീന ബിഹ ഔദൈൻ, വസീയത്തിന് ശേഷം, അതുപോലെ കടത്തിനും ശേഷം. അള്ളാഹു ഖുർആനിൽ ആദ്യം വസീയത്താണോ പറഞ്ഞത് കടമാണോ പറഞ്ഞത്? വസീയത്താണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു, വസീയത്തിനേക്കാൾ മുൻപ് പരിഗണിക്കുന്നത് എന്താണ്? കടമാണ്, മരിച്ചയാളുടെ കടമാണ് ആദ്യം കൂട്ടേണ്ടത്. അതിനെന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇന്നകും തഖറഊന മിൻ ബഅദി വസീയത്തിൻ യുസീന ബിഹാ ഉദൈൻ, നിങ്ങൾ ആയത്ത് ഇങ്ങനെ ഓതുന്നു. എന്നാൽ ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദാ ബിദ്ദൈനി ഖബ്ല അൽവസിയ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അനന്തര സ്വത്തിൽ നിന്ന് കടമുണ്ടെങ്കിൽ അത് വിടാൻ, ശേഷം വസീയത്ത് വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അള്ളാഹു എന്തിനാണ് ഖുർആനിൽ ആദ്യം വസീയത്ത് പറഞ്ഞത്? അതിനു പിന്നിലുള്ള ചില മഹത്തായ ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് കാണാം. ഒന്ന്, വസീയത്ത് പൊതുവെ അത് അതിൻ്റെ ആളുകൾ, വസീയത്ത് ചിലപ്പോൾ അനന്തരാവകാശികൾ അത് പാലിക്കാതിരുന്നേക്കാം, അത് പാലിക്കാതിരുന്നേക്കാം. കാരണം വസീയത്ത് പലപ്പോഴും വസീയത്ത് ചെയ്യപ്പെട്ട ആൾ അറിയണം എന്നില്ല, എന്നാൽ ഇത്തിഹാനൊക്കെ കൊടുക്കണം എന്നാൽ അവർ ചിലപ്പോൾ അറിയണമെന്നില്ല, ഈ അന്തരാവകാശികൾ മാത്രമേ ചിലപ്പോൾ അതറിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, കടമുള്ള ആളുകൾ അവരുടെ പക്കൽ ഒരു ഒരു കൂവത്തുണ്ട് അല്ലേ, ചോദിച്ചു വരുന്നവരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന ലി സാഹിബിൽ ഹഖ്ഖി മഖാല, അവകാശമുള്ളവന് വർത്താനം പറയാൻ അവകാശമുണ്ട് അല്ലേ, അവകാശം കിട്ടാനുള്ളവന് സംസാരിക്കാൻ അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് മോശമായി പെരുമാറിനാൽ, അപ്പൊ സഹാബത്ത് അയാളെ നേരിടാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്ന ലി സാഹിബിൽ ഹഖ്ഖി മഖാല, ഹക്കുള്ള ആൾക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥേഷ്ടം ഇന്ന് ചില ആളുകൾ കടം വാങ്ങുന്നത് പോലെ വാങ്ങിയിരുന്നു എന്നാലും മനസ്സിലാക്കിയത്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അതുപോലത്തെ ചില നിയമങ്ങൾ പഠിപ്പിച്ചു എന്ന് മാത്രം. കടം വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ്, അങ്ങേയറ്റം വേറെ വഴിയില്ല എന്ന് വന്നാലല്ലാതെ കടം വാങ്ങരുത്. കടം കൊടുക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ്, കടം കൊടുക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ അമലാണ്. പക്ഷെ കടം വാങ്ങുക എന്നത് സഹോദരങ്ങളെ നമ്മൾ വളരെ സൂക്ഷിക്കണം, വേറെ ഒരു വഴിയില്ല എന്ന് വന്നാലേ വാങ്ങാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ശൈ, ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും രക്തസാക്ഷി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലദ്ദൈൻ സാറനി ബിഹി ജിബ്രീലു ആനിഫ, കടമൊഴികെ ഇപ്പോൾ ജിബ്രീൽ എന്നോട് അത് വന്ന് പറഞ്ഞു. ഇങ്ങനെ കൂടി പറയാം ഇല്ലദ്ദൈൻ കടമൊഴികെ എന്ന്, എത്ര ഗൗരവമുള്ള കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ വീട്ടണം എന്ന ഉദ്ദേശമില്ലാതെ കടം വാങ്ങിയാൽ, നശിപ്പിക്കാൻ വേണ്ടി വാങ്ങിയാൽ അള്ളാഹു അവനെ നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൊടുക്കണം തിരിച്ചു കൊടുക്കണം എന്ന് യാതൊരു ഉദ്ദേശവും ഇല്ല. എത്ര ആളുകൾ എങ്ങനെയാണ് കടം വാങ്ങുക, നാളെ തരും മറ്റന്നാളെ തരും എന്ന് പറയും, അവനറിയാം കൊടുക്കണം എന്നവന് യാതൊരു ഉദ്ദേശവുമില്ല, പണിയെന്ന് ഇതായിരിക്കും കടം വാങ്ങാന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, കടം കിട്ടാനുള്ള ആളുകൾ പൊതുവെ ചോദിച്ചു വരും, അവർക്ക് ഒരു ശക്തി ഉണ്ടാവും, അതിന്റെ ഒരു കുവത്ത് അവരുടെ പക്കലുണ്ടാവും. ഇത് ആർക്കില്ല, വസീയത്തിന്റെ ആളുകൾക്കില്ല. അപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു അവർക്ക് ശക്തി നൽകി, ആ ഒരു മുൻതൂക്കം അവർക്കില്ല, എന്നാൽ ആദ്യം പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് മുൻതൂക്കം നൽകി. മിമ്പാദി വസീയത്തിൻ യുസീബിഹ ഔദൈൻ, എന്നാൽ സഹോദരങ്ങൾ വസീയത്തിന് പല നിയമങ്ങളുമുണ്ട്. വസീയത്ത് ആകസ്വത്തിന്റെ മൂന്നിലൊന്നിൽ കൂടാൻ പാടില്ല, അതുപോലെ അനന്തരാവകാശികൾക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പല നിയമങ്ങളുമുണ്ട്. ഇൻഷാല്ലാ കുറച്ചുകൂടി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിച്ച ശേഷം അടുത്ത ഹദീസിലേക്ക് കടക്കാം. വല്ലാഹു തആല ആലം, വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you.